എന്റെ ആകാശം എപ്പോഴാണ് നിനക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്? ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ഉയരുന്നൊരു ചോദ്യമാണിത്, എന്ന് തൊട്ടാണ് അവളുടെ ആകാശം അവന് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്? എന്ന് തൊട്ടാണ് അവന്റെ ആകാശം അവൾക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്? മനുഷ്യന്റെ ആകാശങ്ങളെ ആകാശമായിട്ട് കാണാനുള്ള കേൾപ്പില്ലെങ്കിൽ പോലും ശൂന്യത എന്ന് വിളിച്ചുകൂടാം. രാത്രി ഭാര്യയും ഭർത്താവും കൂടി ഉറങ്ങുകയാണ്. ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു. ഭാര്യയുടെ അമ്മയ്ക്ക് വല്ലാതെ സീരിയസ് ആണ്. വ്യാകുലതയോടുകൂടി ഈ സ്ത്രീ ഉറങ്ങുന്ന ഭർത്താവിനെ കൊട്ടിവിളിക്കുന്നു. അവൾ ഒന്നുകൂടി തിരിഞ്ഞു കിടന്നിട്ട് പറയുന്നു, നിന്റെ അമ്മ ഏതായാലും ഈ രാത്രി ഒന്നും മരിക്കാൻ പോകുന്നില്ല. പക്ഷെ അമ്മ അത് പറഞ്ഞത് കേട്ടില്ല, അമ്മ രാത്രി തന്നെ മരിക്കുകയും ചെയ്തു. വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ ദൂരമേ ഉള്ളൂ. അച്ഛനില്ലാതെ വളർത്തപ്പെട്ട കുട്ടിക്ക്, പെൺകുട്ടിക്ക് അവളുടെ ആകാശമെന്ന് പറയുന്നത് അമ്മയായിരുന്നു. ഇവളുടെ ആകാശം എന്ന് തൊട്ടാണ് ഇവന് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്? 3-4 ജ്യേഷ്ഠന്മാര്, മൂത്തയാള് ഗൾഫിലെത്തുന്നു, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വളർന്ന കുട്ടികളാണ്, സുഹൃത്തുക്കളെ കണക്ക് വളർന്നവര്. അനുജന്മാരെ മുഴുവൻ കാര്യങ്ങൾക്കും ഇയാൾ തന്നെയാണ് പണമയക്കുക. ഏറ്റവും ഒടുവിലത്തെ അനുജൻ കർണാടകയിൽ ഒരു പ്രൊഫഷണൽ കോളേജിൽ ചേരാനായിട്ട് ക്യാപിറ്റേഷൻ ഫീ ആവശ്യമുണ്ട്. പഴയ സ്വാതന്ത്ര്യത്തോടുകൂടി അവൻ മൂത്ത ജ്യേഷ്ഠന് കത്തെഴുതി. അപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, എന്തറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇനിയും നിങ്ങളുടെ വീട്ടുകാരെ അനുജന്മാരെ സഹായിക്കുന്നത്? ഇതിനൊക്കെ അവർ നന്ദി കാട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, നമുക്കൊരു കുഞ്ഞു മകൾ വളരുന്നുണ്ട്, അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? അവന്റെ ആകാശം അവളുടെ ശൂന്യതയായിട്ട് അനുഭവപ്പെടുന്നു. അവൾക്കുമുണ്ടൊരു ആകാശം, വളർന്നു വരുന്ന കുട്ടി, ഇത് ഇവളുടെ ആകാശം. ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒരു അടിസ്ഥാന തത്വമായിട്ട് ഇതിനെ എടുക്കുക. ഒരുവന്റെ ആകാശത്തെ അവരൻ ശൂന്യത എന്ന് വിളിച്ചുകൂടാ. നിങ്ങൾ കുഞ്ഞു മക്കൾക്ക് പോലുമുണ്ട് ആകാശങ്ങൾ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവരുടെ കണ്ണടയിലൂടെ നോക്കാനായിട്ട്. ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴേക്കും വീടിനകത്ത് നമ്മൾ പുലർത്തേണ്ട നിയമം ഇതാണ്, ഞാൻ നിന്റെ മിഴികളിലൂടെ നോക്കാൻ ശ്രമിക്കുകയാണ്, എന്റെ മനസ്സിൽ തോന്നുന്ന ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ നിന്റെ മിഴികളിലൂടെ നോക്കാൻ ശ്രമിക്കുകയാണ്. കൗൺസിലിംഗ് റൂമിൽ വരുന്ന ദാമ്പത്യ താളപ്പിഴകളെന്നൊക്കെ പറയുന്നത് മൂന്നാമതൊരാൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാരണങ്ങൾ കൊണ്ടാണ്. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ മാത്രമാണ്. എവിടെയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു താളപ്പിഴകള്, എവിടെയൊക്കെ അവരന്റെ ആകാശത്തെ ആകാശമായിട്ട് കാണാതിരിക്കാനുള്ള കൽപ്പ്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ജീവന്റെ ചലനത്തെ വല്ലാതെ താളപ്പിഴകളിലോട്ട് നയിക്കുക. കുടുംബജീവിതം ഒരു ഉത്സവമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആകാശങ്ങളെ കൂടി കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആകാശങ്ങളെ കാണാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപയെന്നുള്ള വാക്ക് വളരെ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതാണ്, കഴിവല്ലത്, ഇതൊരു കൃപയാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്റെ സഖി എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇതൊന്നും ഞാൻ വളർത്തിയെടുത്ത സൈക്കിക്കായ പവറല്ല, കൃപയാണ്. അവരെന്റെ ആകാശത്തെ ആകാശം എന്ന് വിളിക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ അവഗണിക്കപ്പെടുന്നൊരു വിഭാഗം എന്നുമുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് ഉപയോഗമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആർ യു യൂസ്ഫുൾ? നിനക്ക് ധനമുണ്ടോ? നിനക്ക് ആരോഗ്യമുണ്ടോ? നിനക്ക് സമ്പത്തുണ്ടോ? നിനക്ക് തൊഴിലുണ്ടോ? സൗന്ദര്യമുണ്ടോ? എങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. ശരിയാണ്, നമ്മളിതൊരിക്കലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് വിളിച്ച് പറയാറില്ല, പക്ഷെ നമ്മുടെ മുഴുവൻ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്ന ഒരു തത്വമാണിത്, സ്നേഹം സമം ഉപയോഗം എന്നുള്ളത്. വൃദ്ധരായ മാതാപിതാക്കന്മാരെ അവഗണിക്കുന്നതിനല്ലാതെ മറ്റെന്താണ് കാരണമുള്ളത്? ജീവിതം മുഴുവൻ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി നൽകിയിട്ട് അവരെ അവഗണിക്കുന്നതിന്റെ പൊരുളെന്താണ്? വല്ലാതെ ഡിസ്പോസിബിൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുക. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നു, തീരുമ്പോൾ ഒരു വ്യാകുലതയും ഇല്ലാതെ വലിച്ചെറിയുന്നു. ഒരിക്കൽ എഴുതിയിട്ട് വലിച്ചെറിയാൻ നമ്മൾ കൊണ്ടുനടക്കുന്ന പേനകളെ കണക്ക്, ഡിസ്പോസിബിൾ. ഇത്തരം ഒരു ഡിസ്പോസിബിൾ കൾച്ചറിനെതിരായിട്ട് മനസ്സുകൊണ്ട് പ്രതിരോധം തീർക്കാൻ നമ്മളെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി സഹായിച്ചില്ലെങ്കിൽ ഇതൊക്കെ പൊള്ളത്തരങ്ങളാണ്, ഭക്തിയൊക്കെ പൊള്ളത്തരങ്ങളാണ്. വല്ലാതെ ഡിസ്പോസിബിളായി മാറുന്ന, വല്ലാതെ ഉപയോഗത്തിൽ മാത്രം പദമൂന്നിട്ടുള്ള ഒരു കൾച്ചറിനെതിരായിട്ട്, സംസ്കാരത്തിനെതിരായിട്ട് മനസ്സുകൊണ്ട് പ്രതിരോധം തീർക്കാനായിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒരു കുഞ്ഞു കാര്യം ഓർമ്മിച്ചു പോകുന്ന ഇതാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠനും ഗൾഫിലുണ്ട്, മസ്കറ്റിലാണ് പഠിപ്പിക്കുന്നു. എല്ലാ വർഷവും പുള്ളി വീട്ടിലേക്ക് വരാറുണ്ട്. സാന്താക്ലോസ് കണക്ക് എന്ത് ചെയ്യുന്നു, കുറെ സമ്മാന പൊതികളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും. പക്ഷെ ഒരിക്കലും ഈ സമ്മാനങ്ങളൊന്നും എന്റെ മനസ്സിനെ വലുതായിട്ട് സ്പർശിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞതിന് മുമ്പത്തെ അവധിക്ക് വരുമ്പോൾ ഈ ചേട്ടച്ചാര് അപ്പൂപ്പന് വേണ്ടി ഒരു വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഇത് വോക്കിംഗ് സ്റ്റിക്ക് കൊടുക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ട് 70 or 75 വയസ്സുള്ള ഈ വൃദ്ധനായ മുത്തച്ഛൻ കരഞ്ഞുപോയി. ഒരു വോക്കിംഗ് സ്റ്റിക്ക് നാട്ടിലുള്ള ഏത് മരത്തിൽ നിന്ന് വെട്ടിയാലും നമുക്ക് കിട്ടും, പക്ഷെ ദൂരെ അവധി കഴിഞ്ഞിട്ട് വരുന്ന പേരക്കുട്ടി തനിക്ക് വേണ്ടി ഒരു സമ്മാനം കരുതുന്നു എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ എനിക്കിടമുണ്ടല്ലോ എന്നുള്ള തോന്നലാണ്. ഈ തോന്നലാണ് ഈ വൃദ്ധന്റെ കണ്ണുകളെ നനയിപ്പിക്കുന്നത്. പ്രിഫറൻഷ്യൽ ലവ്. ആർക്കാണോ നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ളത് അവനിലേക്ക് പെയ്തിറങ്ങുക. ക്രിസ്തുവിനെ കണക്ക് ചിന്തകളെ പതുക്കെ നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്യാം. സ്നേഹത്തിന് ക്രിസ്തു തരുന്ന മറ്റൊരു മാനമെന്ന് പറയുന്നത് പങ്കുവയ്ക്കലിന്റെ മാനമാണ്. പങ്കുവയ്ക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, കൊമോഡിറ്റീസ് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. വസ്ത്രമാവട്ടെ, പാർപ്പിടമാവട്ടെ, അത്താഴമാവട്ടെ, ഇതൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. നോ, ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് മനസ്സിനെ പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വിഭവങ്ങൾ പങ്കുവയ്ക്കുക ഉള്ളതല്ല. അവൻ തന്റെ പ്രിയമുള്ളവരോട് തന്റെ ഭീതികൾ പങ്കുവെച്ചു, തന്റെ ആകുലതകൾ പങ്കുവെച്ചു, തന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ചു. പങ്കുവയ്ക്കലിന്റെ ഒരു സംസ്കാരം ക്രിസ്തുവിന്റെ സ്നേഹസങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഇന്നില്ലാതെ പോകുന്നത് ഈ പങ്കുവയ്ക്കലൊരു മാനമാണ്. ക്യാമ്പസിൽ എൻ്റെ കുട്ടികളോട് ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയൊക്കെ ആയിട്ട് ഒരു ദിവസം എത്ര വാക്കുകൾ സംസാരിക്കും? കുട്ടികൾ എഴുതി തന്നു. എന്നിട്ട് ഞങ്ങൾ അതൊന്ന് ടാബ്ലറ്റ് ചെയ്ത് നോക്കി, ശരാശരി 7 sentences. ഒരു കുട്ടി അവൻ്റെ അപ്പനോടോ അമ്മയോടോ ഒരു ദിവസം സംസാരിക്കുന്നത് 7 words. ഒരു മിടുക്കൻ പറഞ്ഞു മാസത്തിന്റെ അവസാനം 8 words. 8th word ഇതാണ്, ഫീസ് കൊടുക്കാൻ സമയമായി. ഓരോ മനുഷ്യരും ഓരോ ദ്വീപായിട്ട് രൂപാന്തരപ്പെടുന്ന അവസ്ഥ. ഇതിനേത് പറയുന്നു, നമ്മുടെ വീടുകൾക്ക് ഒത്തിരി മുറിയുള്ളത് ശരി, പക്ഷേ ഈ മുറികൾക്ക് എന്തിനാണ് വാതിൽപ്പാളികൾ? ഈ മുറികൾക്ക് എന്തിനാണ് വാതിൽപ്പാളികൾ? എന്തിനുവേണ്ടി നമ്മളൊരു വാതിൽപ്പാളി സൂക്ഷിക്കുക? പുറത്തുനിന്ന് വരുന്ന ആരുടെയോ കടന്നാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വാതിൽപ്പാളി സൂക്ഷിക്കുക, പിരിവുകാരുൾപ്പെടെ. അപ്പോൾ ഒരു വീടിനകത്തെ മുറികൾക്കിടയിലുള്ള വാതിൽപ്പാളിയുടെ അർത്ഥം എന്താണ്? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് എന്താണുള്ളത്? മക്കൾക്ക് അപ്പനും അമ്മയിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് എന്താണുള്ളത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ ഒരു മാനം കൂടി നമ്മൾ സ്വീകരിക്കുക. പങ്കുവയ്ക്കലിന്റെ മാനം വിഭവങ്ങൾ പങ്കുവയ്ക്കുകയുള്ളതല്ല, മറിച്ച് മനസ്സ് പങ്കിട്ട് കൊടുക്കുക. ഒരു സുഹൃത്ത് ഇവന്റെ അപ്പച്ചൻ മരിച്ചു. അതിനുശേഷം കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു, മരിക്കുമ്പോൾ അപ്പച്ചന് ലക്ഷങ്ങളുടെ കടമുണ്ടായിരുന്നു, എന്നിട്ട് ഇന്നോളം അപ്പൻ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പനൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ തെക്ക് വടക്കിന് ബൈക്കിന് കത്തിച്ച് കളയുന്ന പെട്രോളിംഗിൽ ലാഭിച്ച് ഞങ്ങൾ അപ്പച്ചനെ സഹായിച്ചേനെ എന്ന്. ഒരുപക്ഷെ ഈ അപ്പൻ തന്റെ ദുഃഖങ്ങൾ കൊച്ചുമക്കൾ മറക്കണ്ട എന്ന് ഓർത്തിട്ട് അവരിൽ നിന്ന് മറച്ചു പിടിച്ചതായിരിക്കാം. എന്നാൽ ഇത്തരം ഒരു പക്വത കുടുംബത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വല്ലാത്തൊരു അപക്വതയായിട്ട് മാറുന്നു. ആർക്കുമിടയിൽ വലിയ വലിയ വാതിൽപ്പാളികൾ ഉണ്ടാവരുത്. ഓരോ മുറിയും ഓരോ ദ്വീപായി മാറിക്കൂടാ. ഓരോ വ്യക്തിയും ഓരോ ദ്വീപായിട്ട് രൂപാന്തരപ്പെട്ടുകൂടാ. കുറെ കൂടി വീടിന്റെ ചലനങ്ങൾ സുതാര്യമായി മാറേണ്ടിയിരിക്കുന്നു. കൗൺസിലിങ്ങിന് വേണ്ടി ഒരു അപ്പനും അമ്മയും കൂടി ഒരു മകനെ കൊണ്ടുവന്നു. 11th class പഠിക്കുന്ന പയ്യൻ, ഇവൻ ഈയിടെയായിട്ട് പഠിക്കാൻ ചെറിയ മടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യനെ അവിടെ ഇരുത്തിക്കൊണ്ട് വഴിയെ പാടത്ത് പണിക്ക് പോകുന്ന ചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നു, ചേട്ടൻ ഒന്നിങ്ങോട്ട് വന്നേ, ഇവൻ എന്തിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടൻ പറയും ഇവനെ കണ്ടിട്ട് കഞ്ചാവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളി പണിക്ക് പോകും. അത്രമാത്രം സിംറ്റംസ് ഇവന് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒറ്റ നോട്ടിൽ നമുക്ക് ഇവനെ മേക്കൗട്ട് ചെയ്യാനാവും. ഇവന്റെ സ്ലീവ്സ് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് പെത്തരിയും കുത്തിവരെ നീഡിലിന്റെ പോയിന്റുകൾ. ഏതാണ്ട് 8th standard തൊട്ട് ഇവൻ ഡ്രഗ് ഉപയോഗിച്ചു തുടങ്ങുന്നവനാണ്. എന്നിട്ടും 11th class പഠിക്കുന്ന മകന് പഠിക്കാൻ എന്തോ കുഴപ്പമെന്ന് മാത്രമേ മാതാപിതാക്കന്മാർക്ക് ഇനിയും മനസ്സിലാക്കി കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥകളാണ്. പങ്കുവയ്ക്കലിന്റെ ഈ ആനന്ദം വന്നുകൂടി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധികാരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഭൂമിയിൽ ആരുടെ മേലും ഒരു അധികാരവും അടിച്ചേൽപ്പിക്കാതെ പോയവനാണ് ക്രിസ്തു. പലപ്പോഴും വീടിന്റെ ഒരു കോണ്ടെക്സ്റ്റില് നമ്മുടെ അധികാരങ്ങൾ മറ്റാരിലൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അറിഞ്ഞുകൊള്ളുക, സ്നേഹം എന്ന് പറയും നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ട്. സ്പെയിനിൽ ഒരു പ്രഭു ഉണ്ടായിരുന്ന പറയുക, വളരെ ക്രൂരനായൊരു പ്രഭു. ഈ പ്രഭു ഇങ്ങനെ നടക്കാനായിട്ട് പോകുമ്പോൾ എതിരെ ആൾക്കാർ വന്നാൽ അവർ ഓടി മാറിക്കളയും. ഒരു ദിവസം ഇങ്ങനെ പ്രഭു ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ഒരുത്തൻ വന്നു, അവൻ പ്രഭുവിനെ കണ്ടപ്പോൾ അടുത്തുള്ള വീട്ടിൽ കയറി വാതിലടച്ചു. പ്രഭു എന്ന് വാതിലെ കൊട്ടി, എന്നിട്ട് പറഞ്ഞു, ഇറങ്ങി വാ, നീ എന്തിനാ ഓടിപ്പോയത്? അവൻ പറഞ്ഞു, അങ്ങയെ കണ്ട് പേടിച്ചിട്ടാണ്, ഇയാൾക്ക് സഹിച്ചില്ല. ഇയാൾ കയ്യിലിരുന്ന വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ഇവനെ തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ. പറയുമ്പോൾ കുഞ്ഞിച്ചിരി നമുക്ക് വരുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുതരം സൈക്കിക് ഗെയിമാണിത്. നമ്മൾ നമ്മളുടെ സ്നേഹബന്ധങ്ങൾ, സ്നേഹ താല്പര്യങ്ങൾ മറ്റാരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഭൂമിയിലേക്ക് ഏറ്റവും സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, ഏറ്റവും സ്പോണ്ടേനിയസ്. ഒരു പൂ വിരിയുന്നത് കണക്ക് നൈസർഗികമാണത്, മഞ്ഞുരുക്കുന്ന കണക്ക് ഏറ്റവും സ്വാഭാവികമാണ്. അത്തരമൊരു സ്നേഹാനുഭവം ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിലെന്നും കരുതലുണ്ടാവുക. വീടിനകത്തൊക്കെ പലപ്പോഴും വലിയ അധികാര കൈമാറ്റങ്ങളെ കുറിച്ച് കലഹങ്ങൾ നടക്കാറായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. റിട്ടയർമെന്റിന് ശേഷം സംഭവിക്കുന്ന ഒരു രോഗമുണ്ട് സൈക്കോളജിയിൽ. കാരണം ഇന്നലെ വരെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കൊണ്ടിരുന്നത്, ഓരോന്നിന് എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു. ഇന്നെന്ത് ചെയ്യുന്നു, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കുന്നു. ഇത് റൂളി ഗൃഹനാഥന് തോന്നുന്നു തനിക്ക് തൻ്റെ വീടിന്റെ മുകളിൽ ഗ്രിപ്പ് നഷ്ടമായെന്ന്. ഇത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ റിട്ടയർമെന്റിന് ശേഷം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രത്യേക രോഗ സൈക്കിക് ഡിസോർഡറാണ്. ഇതിനൊക്കെ ഒരു കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തെയും അധികാരത്തെയും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോയതാണ്. സ്നേഹത്തിന് ഒരൊറ്റ നിയമേ ഉള്ളൂ, ഒരൊറ്റ അധികാരമേ ഉള്ളൂ. മഴയത്ത് പോകുന്ന നിങ്ങളുടെ കുഞ്ഞുമകളോട് കൊടയെടുക്കാൻ ആവശ്യപ്പെടുന്ന അച്ഛന്റെ അധികാരം, ദൂരെ ജോലിക്ക് പോകുന്ന മകനോട് ആഴ്ചയിലൊരിക്കൽ കത്തെഴുതാൻ ആവശ്യപ്പെടുന്ന അമ്മയുടെ അധികാരം, സ്നേഹത്തിൽ സ്നാനം ചെയ്യാത്ത എല്ലാ അധികാരങ്ങളെയും മനസ്സ് തള്ളിപ്പറയും. സ്നേഹത്തിൽ സ്നാനം ചെയ്യാത്ത എല്ലാ അധികാരങ്ങളെയും മനസ്സ് തള്ളിപ്പറയും. കുഞ്ഞു തമാശ ഓർക്കുന്ന ഇതാണ്, ഒരാള് പുറത്തേക്ക് വരുമ്പോൾ, ഒരു പിച്ചക്കാരൻ പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു പിച്ചക്കാരൻ വീടിന് പുറത്തേക്ക് പോകുന്നു. അയാൾ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പിച്ചക്ക് വന്നതാണ്. എന്നിട്ട് സാറിന്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. ആ, അവൾ അങ്ങനെ പറഞ്ഞ, നീ വാ. എന്നിട്ട് ഇയാള് ഇവരൊരുമിച്ച് അകത്തേക്ക് കയറി, ഇയാൾ ഉമ്മറത്തേക്ക് ചെന്നു, ചാരുകസലിലെ കാലൊക്കെ നീട്ടി വെച്ചു, മനോരമ പത്രം എടുത്ത് നിവർത്തി. പിച്ചക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഉമ്മ എന്തിനാ വന്നത്? ഇവൻ കണ്ണുകളിയാണ്, ഒരുമിച്ച് വിളിച്ചോണ്ട് വന്നതാണ്, പിച്ചക്ക് വന്നതാണേ, ഇവിടെ ഒന്നുമില്ല. ഇവൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ കുറെ നേരത്തും സാറിന്റെ ഭാര്യ പറഞ്ഞത്? എടാ, അതൊക്കെ ശരിയാണ്, ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് പറയേണ്ടത് ഞാനാണ്. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. ലളിതാംബിയ എന്ന IAS എന്ന് പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറഞ്ഞ ചെറിയ ചെറിയ ലേഖനങ്ങൾ എഴുതുന്നൊരു കേഡർ നമുക്കുണ്ട്. ഇവരുടെ ചെറിയൊരു സംഭവം പറയായിരുന്നു. 50 വർഷം വിവാഹബന്ധം പൂർത്തിയാക്കിയ ദമ്പതികളോട്, വിജയകരമായി പൂർത്തിയാക്കിയ ദമ്പതികളോട് പത്രക്കാരി ചോദിച്ച്, എന്താ ഇതിന്റെ സീക്രട്ട്? അപ്പൊ അയാൾ പറഞ്ഞു, വളരെ ലളിതമാണിത്. വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ ഞാൻ അവളോട് പറഞ്ഞ്, ഈ വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ നീ തീരുമാനിക്കും, വലുതൊക്കെ ഞാനേ തീരുമാനിക്കത്തുള്ളൂ, അതിനകത്ത് ഇടപെടാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തേയില്ല. എന്തൊക്കെയും ചെറിയ കാര്യങ്ങൾ അവർ ചോദിച്ചു. ചെറിയ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിനെ ഏത് സ്കൂളിൽ ചേർക്കണം, മകളെ ഏത് പ്രൊഫഷണൽ കോഴ്സിന് ചേർക്കണം, മകൻ എന്ത് ഡവർ കിട്ടണം, പണം എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം, വീടിന്റെ ബഡ്ജറ്റിംഗ് എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ അവൾ തീരുമാനിക്കും. എന്താ ഈ വലിയ കാര്യങ്ങൾ? അടുത്ത KPCC പ്രസിഡന്റ് ആരായിരിക്കണം, ഇറാഖ് പ്രശ്നത്തിൽ കോഫി അന്നൻ്റെ നിലപാട് ശരിയോ തെറ്റോ, കേസരിക്ക് വേണ്ടി സോണിയ വഴിമാറി കൊടുക്കേണ്ടതുണ്ടോ, ഇതൊക്കെ തീരുമാനിക്കുന്ന ഞാനാ. സേഫ്.